നാഗസാക്കി കുന്നിലെ സ്നേഹാലിംഗനം, വിശുദ്ധ ഗോൺസാലോ ഗാർസിയ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്ന കാലം. മുംബൈ നഗരത്തിനപ്പുറമുള്ള തീരപ്രദേശ നഗരമായ വസായയിൽ 1557 February 5 ഒരു കുഞ്ഞു ജനിച്ചു, ഗോൺസാലോ ഗാർസിയ. അവൻ്റെ പിതാവ് പോർച്ചുഗീസുകാരനും മാതാവ് കൊങ്കൺ സ്വദേശിനിയുമായിരുന്നു. മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ക്രൈസ്തവ വിശ്വാസത്തിൽ ആ ബാലൻ വളർന്നുവന്നു. പിൽക്കാലത്ത് 8 വർഷത്തോളം അദ്ദേഹം ജെസ്യൂട്ട് വൈദികരുടെ കീഴിൽ വിദ്യാഭ്യാസം നേടി. അക്കാലത്ത് അദ്ദേഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ആളായിരുന്നു ഫാദർ സെബാസ്റ്റിയോ ഗോൺസാൽവസ്. പിന്നീട് 15-ാമത്തെ വയസ്സിൽ ഫാദർ സെബാസ്റ്റിയോയ്ക്കൊപ്പം മിഷണറിയായി ഗോൺസാലോ ജപ്പാനിലേക്ക് പോയി. അതിവേഗം ഗോൺസാലോ അവിടുത്തെ ഭാഷ പഠിച്ചെടുത്തു. മാത്രവുമല്ല, ആ യുവാവിൻ്റെ ദയാമസൃണമായ പെരുമാറ്റവും സംസാര നൈപുണ്യവും അവിടുത്തുകാരെ ഏറെ ആകർഷിച്ചു. അതിനാൽ തന്നെ കാറ്റഗിസ്റ്റ് എന്ന നിലയിൽ തദ്ദേശീയർക്കിടയിൽ വളരെ സ്വീകാരനായി മാറി അദ്ദേഹം. കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹം അൽക്കാവോ എന്ന സ്ഥലത്ത് ഒരു വ്യവസായം ആരംഭിച്ചു. ആ ഉദ്യമം വൻ വിജയമായി. മധ്യപൂർവ ഏഷ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അദ്ദേഹം തൻ്റെ വ്യവസായ ശാഖകൾ തുടങ്ങുകയും ചെയ്തു. അതിലൂടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യത്യസ്തമായിരുന്നതിനാൽ ജെസ്യൂട്ട് വൈദികനാകണമെന്ന ആഗ്രഹം നിറവേറിയില്ല. പക്ഷേ ഫിലിപ്പീൻസിലെ മനിലയിലും ബന്ധങ്ങളുണ്ടായിരുന്നതിനാൽ ഒരു ആത്മീയ മിഷണറിയായി അവിടേക്ക് പോയി. മനിലയിൽ വച്ചാണ് ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ പീറ്റർ ബാപ്റ്റിസ്റ്റയെ കണ്ടുമുട്ടിയത്. അധികം വൈകാതെ തന്നെ ഒരു ആത്മീയ സഹോദരനായി ഗോൺസാലോ അദ്ദേഹത്തോടൊപ്പം ചേരുകയും ചെയ്തു. തുടർന്ന് കുറച്ചുനാൾ മനിലയിൽ കാറ്റഗിസ്റ്റായി ശുശ്രൂഷ ചെയ്തു. അല്പനാൾ കഴിഞ്ഞ് മനിലയിൽ വച്ചു തന്നെ അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിലെ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1592 May 26 ഫിലിപ്പീൻസിലെ സ്പാനിഷ് ഗവർണർ ഫാദർ പീറ്റർ ബാപ്റ്റിസ്റ്റയെ നയതന്ത്ര ദൗത്യത്തിനായി ജപ്പാനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ജാപ്പനീസ് ഭാഷ കൈകാര്യം ചെയ്യാനറിയുന്നതിനാൽ അദ്ദേഹത്തോടൊപ്പം സഹായിയായി ഫാദർ ഗോൺസാലോയും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് അവരുടെ മിഷണറി സംഘം 4 വർഷത്തോളം ജപ്പാനിൽ സേവനം ചെയ്തു. ആ സമയത്താണ് മിഷണറിമാർ രാജ്യദ്രോഹം ചെയ്യുന്ന ചാരന്മാരാണെന്ന തെറ്റിദ്ധാരണ പടർന്നത്. അതേ തുടർന്ന് 1596 December 8 അവരെ ക്യോട്ടോയിലുള്ള അവരുടെ ആശ്രമത്തിൽ തന്നെ വീട്ടുതടങ്കലിലാക്കി കുറച്ച് ദിവസങ്ങൾക്കകം അവരെ കയ്യാമം വെച്ച് തടവിലിടുകയും ചെയ്തു. 1 മാസത്തോളം കടന്നുപോയി. ഫാദർ ഗോൺസാലോയും ഫാദർ പീറ്റർ ബാപ്റ്റിസ്റ്റയും അടങ്ങുന്ന ഫ്രാൻസിസ്കൻ സംഘത്തോടൊപ്പം പോൾ മിക്കി എന്ന വൈദിക വിദ്യാർത്ഥിയുമുൾപ്പെടെ 3 ജെസ്യൂട്ട് സമർപ്പിതരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. എല്ലാവരെയും വധശിക്ഷയ്ക്കായി 600 മൈൽ ദൂരെയുള്ള നാഗസാക്കിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. 1597 January 4 അവരുടെ പീഡനയാത്ര ആരംഭിച്ചു. February 4 അവർ നാഗസാക്കിയിലെത്തി. കുരിശിലേറ്റി വധിക്കാനായിരുന്നു അവരെ കൊണ്ടുപോയത്. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ അവരുടെ രക്തസാക്ഷിത്വം യാഥാർത്ഥ്യമായി തുടങ്ങി. ഫാദർ ഗോൺസാലോ ആദ്യം വന്ന് ഒരു കുരിശ് കാണിച്ചിട്ട് ചോദിച്ചു, ഇതാണോ എനിക്കുള്ള കുരിശ്? അല്ലെന്ന് പറഞ്ഞ പീഡകർ അദ്ദേഹത്തിന് മറ്റൊരു കുരിശ് കാണിച്ചു കൊടുത്തു. ഫാദർ ഗോൺസാലോ മിഷണറിമാരിൽ ശ്രദ്ധേയനായിരുന്നതിനാൽ മധ്യഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കുരിശിൻ്റെ സ്ഥാനം. ആ കുരിശിനു മുന്നിൽ മുട്ടുകുത്തിയിട്ട് അദ്ദേഹം അത് ആലിംഗനം ചെയ്ത് ചുംബിച്ചു. തൊട്ടു പിന്നാലെ മറ്റുള്ളവരും അങ്ങനെ ചെയ്തു. അല്പസമയത്തിനകം നാഗസാക്കി കുന്നുകളിൽ വെച്ച് 26 സഹരക്തസാക്ഷികൾക്കൊപ്പം ഫാദർ ഗോൺസാലോ ഗാർസിയ രക്തസാക്ഷിത്വം വരിച്ചു. ഫാദർ ഗോൺസാലോ തൻ്റെ കുരിശിനെ ആലിംഗനം ചെയ്യുന്നത് ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയായിരുന്നു. ഒരു ദൃക്സാക്ഷി പിൽക്കാലത്ത് പറഞ്ഞ വാക്കുകളാണിത്. ഉർബൻ 8 മാർപ്പാപ്പ 1627 ഗോൺസാലോ ഗാർസിയയെയും സഹരക്തസാക്ഷികളെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. 1862 June 8 ഗോൺസാലോ ഗാർസിയയെ പിയൂസ് 9 പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മുംബൈ അതിരൂപതയുടെയും ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഗോൺസാലോ ഗാർസിയ. വസായിയിലെ വിശുദ്ധ ഗോൺസാലോ ഗാർസിയയുടെ നാമത്തിലുള്ള ദേവാലയം ശ്രദ്ധേയമാണ്. വിശുദ്ധ ഗോൺസാലോ ഗാർസിയ, ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചാലും.